أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
حضرت مسیح موعود علیہ الصلوۃ والسلام ایک جگہ فرماتے ہیں
حضرت مسیح موعود علیہ الصلوۃ والسلام ഒരിടത്ത് പറയുന്നു വിശ്വാസങ്ങളെ ദൃഢപ്പെടുത്തുവാനും അള്ളാഹുവിന്റെ അസ്തിത്വം ജനങ്ങളിൽ സ്ഥാപിച്ചു കാണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം എല്ലാ സമുദായങ്ങളുടെയും വിശ്വാസം അങ്ങേയറ്റം ക്ഷയിച്ച അവസ്ഥയിലാണുള്ളത്. പരലോകത്തെ കേവലം കഥയായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഭൗതിക പദവികളിലും സ്ഥാനമാനങ്ങളിലും ഭൗതിക മാധ്യമങ്ങളിൽ ഉള്ളതുപോലുള്ള ദൃഢവിശ്വാസം ഒരിക്കലും തന്നെ അള്ളാഹുവിലും പരലോകത്തും ഇല്ല എന്നതാണ് ഓരോ മനുഷ്യന്റെയും വ്യവഹാരങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ഭാഷണങ്ങൾ പലതുമുണ്ട്, എന്നാൽ ഹൃദയങ്ങളിൽ ഭൗതികതയോടുള്ള ആസക്തിയാണ് മികച്ചു നിൽക്കുന്നത്. ഹദ്രത്ത് മസീഹ് യഹൂദികളെ കണ്ടതും ഇതേ അവസ്ഥയിലായിരുന്നു. വിശ്വാസക്ഷയത്താൽ യഹൂദികളുടെ ധാർമ്മികാവസ്ഥയും വളരെ വികൃതമായിരുന്നു. ദൈവിക സ്നേഹം ഇല്ലാതായിരുന്നു. ഇപ്പോൾ എന്റെ കാലഘട്ടത്തിലും ഇതേ അവസ്ഥയാണ്. അതിനാൽ സത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും കാലഘട്ടം വീണ്ടും വരുന്നതിനും ഹൃദയങ്ങളിൽ ഭയഭക്തി ഉടലെടുക്കുന്നതിനും വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ലക്ഷ്യവും ഇതുതന്നെയാണ്. ആകാശം ഭൂമിയിൽ നിന്നും വളരെ വിദൂരപ്പെട്ട ശേഷം വീണ്ടും സമീപസ്ഥമാക്കുമെന്നും പറയപ്പെട്ടിരിക്കുന്നു. നാം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ്. നാം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗ ലക്ഷ്യത്തെ എത്രത്തോളം പൂർത്തിയാക്കുന്നവരാണ് നാം എന്നത് ആത്മപരിശോധന നടത്തേണ്ടതാണ്. വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ആ മഹാത്മാവ് പ്രഖ്യാപിച്ചത്. നമ്മുടെ വിശ്വാസം ദൃഢപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും വിശകലനം ചെയ്യേണ്ടതാണ്. പറയുന്നു, ദൈവാസ്തിക്യം സ്ഥാപിതമാകുമ്പോഴാണ് ദൈവത്തിൽ വിശ്വാസം ദൃഢമാകുന്നത്. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകുമ്പോഴാണ് വിശ്വാസം ദൃഢമാകുന്നത്. അദ്ദേഹം പറയുന്നു, ഭൗതിക പദവികളുടെ സ്ഥാനമാനങ്ങളിലുള്ള വിശ്വാസം ഇക്കാലത്ത് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കാൾ അധികരിച്ചിരിക്കുന്നു. അള്ളാഹുവിന് പകരമായി ഭൗതികതയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. ദൈവത്തിലുണ്ടാകേണ്ട വിശ്വാസത്തിന് രണ്ടാം സ്ഥാനമാണുള്ളത്. ഭൗതികർക്കും ഭൗതിക വസ്തുക്കൾക്കുമാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. നാം നമ്മുടെ ചുറ്റും കണ്ണോടിക്കുകയാണെങ്കിൽ ഈ ഒരവസ്ഥയാണ് നമുക്ക് ദൃശ്യമാകുന്നത്. എന്നാൽ ഇന്ന് ലോകം അള്ളാഹുവിനേക്കാൾ കൂടുതലായി ഭൗതിക വസ്തുക്കളിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത് കാണുന്നതിന് വേണ്ടിയാകരുത് നാം നമ്മുടെ ചുറ്റുപാടും കണ്ണോടിക്കേണ്ടത്. പ്രത്യുത, നാം ഭൗതിക മാധ്യമങ്ങളിലാണോ അള്ളാഹുവിലാണോ കൂടുതൽ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതുമെന്ന് എന്ന ആത്മപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. നാം ബൈഅത്ത് ചെയ്തതിനു ശേഷവും അള്ളാഹുവിനെ തിരിച്ചറിയേണ്ട നിലയിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ബൈഅത്ത് നമുക്ക് ഗുണകാരിയായിരിക്കുകയില്ല. അഹമ്മദി എന്ന് സ്വയം നമ്മെ വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു വിലയുമില്ല. ഇന്ന് നാം നമ്മുടെ ഭൗതിക യജമാനന്മാരെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ചിന്തയിലാണെങ്കിൽ അവരെ പ്രസാദിപ്പിക്കുന്നത് അള്ളാഹുവിനെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണെങ്കിൽ നാം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനോദ്ദേശത്തെ പൂർത്തിയാക്കുന്നവരാകില്ല. നാം ആ മഹാത്മാവിന് നൽകിയ അനുസരണ പ്രതിജ്ഞയെ പാലിക്കുന്നവരാകില്ല. അഥവാ നാം ഭൗതിക ആചാരാനുഷ്ഠാനങ്ങൾക്ക് ദീനീ അധ്യാപനങ്ങളെക്കാൾ പരിഗണന നൽകുകയാണെങ്കിൽ സ്വയം മുഹമ്മദി എന്ന് വിശേഷിപ്പിക്കുന്നത് കേവലം നാമമാത്രമായിരിക്കും. ആ മഹാത്മാവ് പറയുന്നു, പ്രസ്താവനകൾ പലതാണ്. അള്ളാഹുവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവിനെ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും ഉന്നത അസ്തിത്വമായി പരിഗണിക്കുന്നത്, ദൈവസ്നേഹം ഞങ്ങളുടെ മറ്റെല്ലാ സ്നേഹത്തെയും കീഴടക്കിയിരിക്കുന്നു എന്നെല്ലാം. എന്നാൽ പ്രാവർത്തിക രൂപത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ ഭൗതിക സ്നേഹമായിരിക്കും മികച്ചു നിൽക്കുന്നത്. നമ്മുടെ നാനാഭാഗത്തും ദൃശ്യമാകുന്നതും ഇത് തന്നെയാണ്. മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ എല്ലാവരും തന്നെ ഭൗതികാസക്തിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഭൗതിക കളിതമാശകളും അശ്ലീലതകളും ദൈവസ്മരണയെ വിദൂരതയിലെത്തിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് 5 നേരം നമസ്കരിക്കുവാനുള്ള കൽപ്പനയുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും കരസ്ഥമാക്കുന്നതിനുള്ള കൽപ്പനയാണിത്. എന്നാൽ അവസ്ഥ ഇതിന് തികച്ചും വ്യത്യസ്തമായതാണ്, തികച്ചും വിരുദ്ധമാണ്. ഒരു അഹമ്മദി ഈ നിലയിൽ മറ്റുള്ളവരെ വീക്ഷിക്കുമ്പോൾ ആദ്യമായി സ്വയം ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. നമ്മുടെ നമസ്കാരങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചാണോ അനുഷ്ഠിക്കുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് നാം ആരാധനകൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ല എങ്കിൽ അള്ളാഹുവിൽ ദൃഢവിശ്വാസം സംജാതമാക്കുവാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്ന ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനത്തെ നിഷേധിക്കുന്നവരായി നാം മാറുന്നതാണ്. ആ മഹാത്മാവിന്റെ ആഗമന ലക്ഷ്യം സത്യത്തിന്റെ കാലഘട്ടത്തെ വീണ്ടും സ്ഥാപിതമാക്കുക എന്നതാണ്, ആകാശത്തെ ഭൂമിയോട് അടുപ്പിക്കുക എന്നതാണ്, അതായത് അള്ളാഹുമായി ദൃഢബന്ധം സ്ഥാപിക്കുക എന്നത്. നാം നമ്മുടെ വിശ്വാസത്തിലെയും കർമ്മങ്ങളിലെയും ന്യൂനത കൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാദത്തെ നിഷേധിക്കുന്നവരായി മാറുക മാത്രമല്ല ചെയ്യുന്നത്. പ്രത്യുത, ആ മഹാത്മാവിന്റെ ആഗമനത്തോടൊപ്പം നടപ്പിലായ അനുഗ്രഹങ്ങളിലും പങ്കാളികളാകുന്നില്ല. വിശ്വസിച്ചിരിക്കുന്നു എന്ന നമ്മുടെ വാദം കേവലം വാക്കുകൾ മാത്രമാകുന്നു. അതിനാൽ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത്, അവരുടെ കർമ്മങ്ങൾ എങ്ങനെയാണ്, അവരുടെ വിശ്വാസം എങ്ങനെയാണ്, അവരിൽ എന്തെല്ലാം ന്യൂനതകളാണുള്ളത് എന്ന് വീക്ഷിക്കുന്നതിന് പകരമായി താനെന്താണ് ചെയ്യുന്നത്, അനുസരണ പ്രതിജ്ഞയെ എത്രത്തോളം പാലിക്കുന്നുണ്ട്, ഹദ്രത്ത് മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമന ഉദ്ദേശ്യത്തെ എത്രത്തോളം പൂർത്തിയാക്കാനായി ശ്രമിക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാനായി എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട്, സ്വന്തം ധാർമ്മികാവസ്ഥയെ സമുദ്ധരിക്കുന്നതിനായി എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട്, ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണെന്ന പ്രതിജ്ഞയെ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നുള്ള ആത്മപരിശോധനയാണ് ഓരോ അഹമ്മദിയും ചെയ്യേണ്ടത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മുമ്പിൽ ബൈഅത്തിന്റെ 10 നിബന്ധനകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, അഥവാ നിങ്ങൾ എന്റെ ജമാഅത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥ പങ്കാളികളാണെന്ന് പറയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാനുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ബൈഅത്തിന്റെ ഈ നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴാണ് ഈ ബന്ധം സ്ഥാപിതമാകുക. നിങ്ങളുടെ വിശ്വാസം ദൃഢപ്പെടുത്തുന്നതിനും നിങ്ങളുടെ ധാർമ്മിക അവസ്ഥ അഭിവൃദ്ധിപ്പെടുന്നതിനും വേണ്ടി അവയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വിവിധ സന്ദർഭങ്ങളിൽ വളരെ ശക്തമായും വേദനയോടും കൂടി നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, എന്റെ ബൈഅത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന, ഞാനുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുന്ന നിങ്ങൾ, അഹമ്മദി എന്ന് പറയപ്പെട്ടതിനു ശേഷം നിങ്ങളിൽ സ്പഷ്ടമായ പരിവർത്തനം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളിലും അന്യരിലും യാതൊരു വ്യതിരിക്തതയും ഉണ്ടാകുന്നതല്ല. അതിനാൽ നമ്മുടെ നന്മകളുടെ നിലവാരം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം കാണാൻ ആഗ്രഹിച്ച നിലയിലായി തീരുന്നതിന് നാം പരിശ്രമിക്കേണ്ടതാണ്. വിവിധ സന്ദർഭങ്ങളിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ബൈഅത്ത് ചെയ്തവർക്ക് നൽകിയ ഉപദേശങ്ങൾ സംക്ഷിപ്തമായി ഞാൻ കേൾപ്പിക്കുന്നതാണ്. ആ മഹാത്മാവരിടത്ത് പറയുന്നു, വെറും ബൈഅത്ത് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. ഇത്തരത്തിലുള്ള ബൈഅത്തിൽ പങ്കാളികളാകുക പ്രയാസകരമാണ്. അതായത് ഈ ബൈഅത്ത് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പങ്കാളിയാകുന്നില്ല. മാത്രമല്ല, ബൈഅത്ത് ചെയ്യുന്നവർക്കായി അള്ളാഹു നിർണയിച്ചിട്ടുള്ള ഉപഹാരങ്ങൾക്ക് അവകാശികളാകുകയുമില്ല. വെറും ബൈഅത്ത് മാത്രമാണെങ്കിൽ പറയുന്നു, സ്വന്തം അസ്തിത്വത്തെ സ്നേഹത്തിലും ആത്മാർത്ഥതയിലും അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് അവരോട് സമീപസ്ഥമാകുമ്പോൾ മാത്രമാണ് അതിൽ പങ്കാളികളാവുക. അതായത് ആരിലാണോ ബൈഅത്ത് ചെയ്തത് അവരോടൊപ്പമായി തീരുക, അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക. വീണ്ടും പറയുന്നു, ബന്ധത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. അന്വേഷകൻ, അതായത് ബൈഅത്ത് ചെയ്ത വ്യക്തി, ഈ ബന്ധത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നില്ല എങ്കിൽ, അതായത് അള്ളാഹുമായും ബൈഅത്ത് ചെയ്ത വ്യക്തിയുമായുള്ള ബന്ധത്തെ അവരുടെ പരാതിയും ഖേദപ്രകടനവും നിഷ്പ്രയോജനങ്ങളാകുന്നു. വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. പറയുന്നു, സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും ബന്ധം സാധിക്കുന്നത്ര അഭിവൃദ്ധിപ്പെടുത്തേണ്ടതാണ്. മനുഷ്യൻ നടപടിക്രമങ്ങളിലും ആദർശങ്ങളിലും ആത്മഗുരുവിന്റെ സദൃശ്യനാകേണ്ടതാണ്. ചലോ അതായത് ആരുടെ നിലപാടാണോ പിൻപറ്റുന്നത്, ആരിലാണോ ബയ്യത്ത് ചെയ്തിരിക്കുന്നത്, അവരുടെ രീതി പിൻപറ്റേണ്ടതാണ്. വിശ്വാസാദർശങ്ങളിലും ആ നിലവാരം കരസ്ഥമാക്കേണ്ടതാണ്. വീണ്ടും പറയുന്നു, വേഗത്തിൽ വിശ്വസ്തതയിലേക്കും ആരാധനയിലേക്കും ചായേണ്ടതാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. സത്യസന്ധതയുടെയും ആരാധനകളുടെയും നിലവാരം കരസ്ഥമാക്കാനായി ശ്രമിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്താണ് കരസ്ഥമാക്കിയത് എന്നുള്ളത് അവലോകനം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, ബൈഅത്ത് ചെയ്തതുകൊണ്ട് മാത്രം അള്ളാഹു തൃപ്തിപ്പെടുമെന്ന് ധരിക്കരുത്. ഇത് കേവലം ആവരണം മാത്രമാകുന്നു, സത്ത അതിനുള്ളിലാകുന്നു. ഒരു തൊലിയും അതിനുള്ളിൽ കഴമ്പും എന്നതാണ് പൊതുവായ പ്രകൃതി നിയമം. തൊലി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, കഴമ്പാണ് എടുക്കപ്പെടുന്നത്. ചിലതിൽ കഴമ്പ് തന്നെ ഉണ്ടാകാറില്ല. ചിലത് മഞ്ഞക്കരുവോ വെള്ളം ഇല്ലാത്ത പാഴ് കോഴിമുട്ട പോലെയാകുന്നു, അതൊന്നിനും ഉപകരിക്കില്ല. ഉപയോഗശൂന്യമായതിനെ പോലെ വലിച്ചെറിയപ്പെടുന്നു. അതേപോലെ ബൈഅത്തിന്റെയും വിശ്വാസത്തിന്റെയും വാദം പുറപ്പെടുവിക്കുന്ന വ്യക്തി അഥവാ ഇവ രണ്ടിന്റെയും സത്ത സ്വായത്തമാക്കിയിട്ടില്ല എങ്കിൽ, അതായത് ബൈഅത്തിന്റെയും വിശ്വാസത്തിന്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, അവരുടെ പ്രവർത്തനം അതിനനുസരിച്ചല്ല എങ്കിൽ അവർ ഭയപ്പെടേണ്ടതാണ്. ഒരു പാഴ്മുട്ട പോലെ നിസ്സാര ആഘാതത്താൽ പോലും തുണ്ടം തുണ്ടമാക്കപ്പെടുന്ന കാലം വരുന്നതാണ്. അതിനാൽ ബൈഅത്തിന്റെയും വിശ്വാസത്തിന്റെയും വാദം പുറപ്പെടുവിക്കുന്നവർ തങ്ങൾ വെറും തൊലി മാത്രമാണോ അതോ കഴമ്പാണോ എന്നത് വിശകലനം ചെയ്തു നോക്കേണ്ടതാണ്. കഴമ്പ് ഉടലെടുക്കാത്തിടത്തോളം വിശ്വാസം, സ്നേഹം, അനുസരണം, ബൈഅത്ത്, ആദർശം, ശിഷ്യത്വം, ഇസ്ലാം എന്നിവയുടെ വാദി യഥാർത്ഥവാദിയാവുകയില്ല. അതെല്ലാം കളവാകുന്നു. വിശ്വാസമില്ല, സ്നേഹമില്ല, പരിപൂർണ അനുസാരിയല്ല, ബൈഅത്ത് ചെയ്തിട്ടില്ല, ആദർശങ്ങൾ യഥാർത്ഥ മുസ്ലിമാണെന്ന് തെളിയിക്കുന്നുമില്ല. ഇതെല്ലാം കേവലം വാദങ്ങൾ മാത്രമാകുന്നു. അതിനാൽ ബൈഅത്തിന് ശേഷം വിശ്വാസത്തിലും അഭിവൃദ്ധി ഉണ്ടാകേണ്ടതാണ്, സ്നേഹത്തിലും അഭിവൃദ്ധി ഉണ്ടാകേണ്ടതാണ്. അള്ളാഹുവിനുള്ള സ്നേഹം മറ്റെല്ലാ സ്നേഹത്തെക്കാളും ഉപരിയായിരിക്കേണ്ടതാണ്. ഇതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താൽ അവന്റെ ഏറ്റവും പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായിരിക്കണം. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും സ്നേഹമുണ്ടായിരിക്കണം. ഖിലാഫത്തിനോടും സ്നേഹമുണ്ടായിരിക്കണം. പരസ്പരം സ്നേഹമുണ്ടായിരിക്കണം. പിന്നീട് പറയുന്നു, അനുസരണത്തിന്റെ നിലവാരം കരസ്ഥമാക്കുക. കാലത്തിന്റെ ഖലീഫയുടെ ജമാഅത്ത് വ്യവസ്ഥിതിയുടെ തീരുമാനങ്ങൾ തന്റെ ഇഷ്ടത്തിനനുഗുണമാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുകയും തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണെങ്കിൽ അതിന് വിവിധ നിർവചനങ്ങൾ നൽകുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുക എന്നതല്ല അനുസരണം. പറയുന്നു, ബൈഅത്ത് ചെയ്തതാണെന്ന വാദമുണ്ടെങ്കിൽ അനുസരണവും പരിപൂർണമായിരിക്കണം. അതിനാൽ ബൈഅത്തിന്റെ വാദവും വിശ്വാസത്തിന്റെ വാദവും ശിഷ്യത്വത്തിന്റെ വാദവും യഥാർത്ഥ ഇസ്ലാമിനനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന വാദവും, അതായത് യഥാർത്ഥ മുസ്ലിമാണെന്ന വാദവും യഥാർത്ഥവാദമായി തീരുന്നത് ഇന്ന് ബൈഅത്ത് ചെയ്തതിനു ശേഷം ഒന്നും തന്നെ എന്റേതല്ല, മറിച്ച് അള്ളാഹുവിന്റേതായി തീർന്നിരിക്കുന്നു. അവന്റെ ദീനിനു വേണ്ടിയായിരിക്കുന്നു എന്ന് വിളംബരപ്പെടുത്തുമ്പോഴാണ്. സ്വയം തന്നെ വിൽക്കുക എന്നതാണ് ബൈഅത്തിന്റെ ഉദ്ദേശം. പിന്നീട് ഒരു സുഹൃത്തിന് ഉപദേശിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ബൈഅത്തിനു ശേഷം പരിവർത്തനം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഓർത്തുകൊള്ളുക. ബൈഅത്തിനു ശേഷവും തന്റെ അവസ്ഥയിൽ പരിവർത്തനം ഉണ്ടാകുന്നില്ല എങ്കിൽ ഇത് അവഹേളനമാകുന്നു. അതായത് ബയ്യത്തിനെ പരിഹസിക്കലാകുന്നു, അതിനെ നിന്നെ ദൃഷ്ടിയോടെ നോക്കലാകുന്നു, അതിനെ ആദരിക്കാതിരിക്കലാകുന്നു. ബയ്യത്ത് ചെയ്യുക എന്നത് കുട്ടിക്കളിയല്ല. ബയ്യത്ത് ഒരു ആവശ്യം ഉന്നയിക്കുന്നു. മുൻ ജീവിതത്തിൽ മരണം ഭവിക്കുന്ന കാര്യമാണ് ആവശ്യപ്പെടുന്നത്. തുടർന്ന് ഒരു നവജീവിതം ആരംഭിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ബൈഅത്ത് ചെയ്തതിനു ശേഷം അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആത്മാർത്ഥരായ അഹമ്മദികളെ അല്ലാഹു തന്റെ അനുഗ്രഹത്താൽ ഇന്നും ജമാഅത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. അന്യരും അവരുടെ ഈ പരിവർത്തനത്തെ അംഗീകരിക്കുന്നു. ബുർക്കിന ഫാസോയിലെ നമ്മുടെ ഒരു മുബല്ലീഗ് എഴുതുന്നു, ഒരിക്കൽ അവിടെയുള്ള ഒരു സ്ഥലത്ത് സന്ദർശനത്തിനായി പോയിരുന്നു. അത് മാലിയുടെ അതിർത്തിയിലുള്ള ജമാഅത്താണ്. അവിടെ ജമാഅത്തിന് ശക്തമായ എതിർപ്പാണുള്ളത്. കാരണം അവിടെയും വഹാബികൾ ഏറെയുണ്ട്. പറയുന്നു, അവിടെയുള്ള ഒരു പള്ളിയിലെ ഇമാം ഇദ്രാഗോ യാക്കൂബി സാഹിബ് എതിരാളിയായിരുന്നിട്ടുപോലും അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള സത്യസന്ധതയായിരിക്കാം, ഏതായാലും സത്യത്തെ അംഗീകരിക്കാത്ത പാകിസ്ഥാനി മൗലവിമാരെ പോലെയല്ല. പറയുന്നു, എതിർക്കുന്നുവെങ്കിൽ പോലും ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യം, ഈ ഗ്രാമത്തിൽ മൂന്ന് ഉത്തമരായ മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതാണ്. അവർ മൂന്നുപേരും ഞങ്ങൾക്ക് മാതൃകകളാണ്. അവർ മൂന്നുപേരും അഹമ്മദിയ ജമാഅത്തുമായി ബന്ധപ്പെട്ടവരാണ്. അങ്ങനെ ജമാഅത്തിൽ വന്നതിനു ശേഷം ആളുകളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു പരിശുദ്ധ പരിവർത്തനം സംജാതമായി എന്ന് പറയാൻ എതിരാളികളും നിർബന്ധിതരായിരിക്കുകയാണ്. ചുരുക്കത്തിൽ ബൈഅത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ബൈഅത്ത് ചെയ്യുന്നവർ പരസ്പരം മാതൃകകളായി മാറുന്നു. ഈ മാതൃകകളാണ് പിന്നീട് തബ്ലീഗിന്റെ മേഖലകൾ ഒരുക്കുന്നത്. അതിനാൽ തബ്ലീഗിന്റെ മേഖലകളെ വിശാലമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മിൽ ഓരോരുത്തർക്കും അവരെവിടെ വസിക്കുന്നവരാണെങ്കിലും ശരി, ആ രാജ്യത്തിന്റെ ഓരോ കോണുകളിലും ജനങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിയുന്ന തരത്തിലുള്ള മാതൃക സ്ഥാപിതമാക്കേണ്ടതാണ്. തൽഫലമായി തബ്ലീഗിന്റെ മേഖലകളും വിശാലമാകുന്നതാണ്. അതിനാൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ഉന്നത നിലവാരം പ്രാപിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യഥാർത്ഥ അഹമ്മദിയുടെ നിലവാരത്തെ പരാമർശിച്ചുകൊണ്ടൊരിടത്ത് പറയുന്നു, മലക്കുകൾ പോലും ഹസ്തദാനം ചെയ്യുന്ന തരത്തിലുള്ള അവസ്ഥ സംജാതമാക്കി വെക്കേണ്ടത് മനുഷ്യന് അനിവാര്യമാണ്. നമ്മുടെ ബയ്യത്തിന്റെ ഫലമായി ഈ വിശേഷം സംജാതമാകേണ്ടതാണ്. ബയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ അഹമ്മദികളിലും ഈ സവിശേഷത ഉണ്ടാകേണ്ടതാണ്. അള്ളാഹുവിന്റെ ഭയവും തേജസ്സും എല്ലാവരിലും നിലനിൽക്കേണ്ടതാണ്. തൽഫലമായി തിന്മകൾ അകലുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, ഭൗതികരെ പോലെ കഴിയുകയാണെങ്കിൽ എന്റെ കയ്യിൽ തൗബ ചെയ്തതിന്റെ യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. എന്റെ കയ്യിൽ തൗബ ചെയ്യുന്നത് ഒരു മരണത്തെ ആവശ്യപ്പെടുന്നു. നിങ്ങൾ നവജീവിതത്തിൽ മറ്റൊരു ജനനം കരസ്ഥമാക്കുന്നതിനായി പറയുന്നു, ബയ്യത്ത് ഹൃദയാത്മന അല്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്റെ ബയ്യത്ത് കൊണ്ട് ഹൃദയത്തിന്റെ അംഗീകാരമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതിനാൽ സത്യഹൃദയത്തോടെ എന്നെ സ്വീകരിക്കുന്നവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനും കാരുണ്യവാരിതയുമായ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. തൽഫലമായി അവർ മാതാവിന്റെ വയറ്റിൽ നിന്നും ജനിച്ചവരെ പോലെയായിത്തീരുന്നു. മലക്കുകൾ അപ്പോൾ അവരെ സംരക്ഷിക്കുന്നു. തൗബയുടെ ഈ ഒരു നിലവാരവും പരിശുദ്ധ പരിവർത്തനവുമാണ് നമ്മിൽ ഓരോരുത്തരും തങ്ങളിൽ സംജാതമാക്കാനായി ശ്രമിക്കേണ്ടത്. ആ മഹാത്മാവ് പറയുന്നു, ഈ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം വ്യതിരിക്തമാകേണ്ടതാണ്. തികച്ചും ഒരു പൊതുജീവിതം കരസ്ഥമാക്കുന്ന മനുഷ്യരായി നിങ്ങൾ മാറേണ്ടതാണ്. നിങ്ങൾ മുമ്പത്തെ പോലെ തന്നെ ആയിത്തീരരുത്. മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നു, ബൈഅത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ശരിയായ ജ്ഞാനം കരസ്ഥമാക്കേണ്ടതാണ്, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ്. ബൈഅത്ത് ചെയ്യുന്ന ആൾ തന്നിൽ യഥാർത്ഥ പരിവർത്തനവും ദൈവഭയവും സംജാതമാക്കുകയും യഥാർത്ഥ ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിശുദ്ധ മാതൃക ഉണ്ടാക്കി കാണിക്കുക എന്നതാണ് ബൈഅത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇതില്ല എങ്കിൽ ബൈഅത്ത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മാത്രമല്ല, ഈ ബൈഅത്ത് അവരെ കൂടുതൽ ശിക്ഷക്ക് അർഹരാക്കി മാറ്റുന്നു. കാരണം ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷം മനഃപൂർവ്വം ബോധപൂർവ്വം ധിക്കരിക്കുന്നത് വളരെയധികം ഗുരുതരമായ കാര്യമാകുന്നു. മറ്റൊരിടത്ത് പറയുന്നു, ബൈഅത്തിന്റെ യഥാർത്ഥ്യത്തെക്കുറിച്ച് അറിവുണ്ടാവുക എന്നതാണ് ബൈഅത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തി മുഖത്തോട് മുഖം നോക്കി കയ്യിൽ കൈവച്ച് ബൈഅത്ത് ചെയ്തു, യഥാർത്ഥ ഉദ്ദേശത്തെയും ലക്ഷ്യത്തെയും മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല, അത്തരക്കാരുടെ ബൈഅത്ത് നിഷ്ഫലമാണ്. അതായത് കയ്യിൽ കൈവച്ച് ബൈഅത്ത് ചെയ്യുക എന്നാൽ ഉദ്ദേശം മനസ്സിലാക്കിയില്ല എങ്കിൽ അത് നിഷ്ഫലമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. എന്നാൽ മറ്റൊരു വ്യക്തി ആയിരക്കണക്കിന് മൈൽ ദൂരത്തിരുന്നുകൊണ്ട് സത്യഹൃദയത്തോടുകൂടി ഉദ്ദേശ ലക്ഷ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുന്നു. അതായത് മറ്റൊരു വ്യക്തി കയ്യിൽ കൈവച്ച് ബൈഅത്ത് ചെയ്യുന്നില്ല, എന്നാൽ ആയിരക്കണക്കിന് മൈൽ ദൂരെ ഇരുന്നു കൊണ്ടാണ് ബൈഅത്ത് ചെയ്യുന്നത്. ബൈഅത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അതിന്റെ യഥാർത്ഥത്തെയും മനസ്സിലാക്കുന്നു. പിന്നീട് ഈ പ്രതിജ്ഞയെ പാലിച്ചുകൊണ്ട് തന്റെ കർമ്മങ്ങളെ ശരിയാക്കുന്നു. അവർ മുഖാമുഖം ഇരുന്നു കൊണ്ട് കയ്യിൽ കൈവച്ച് ബൈഅത്ത് ചെയ്ത അതിനനുസരിച്ച് പാലിക്കാത്തവരേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ഉത്തമരാകുന്നു. ഇതാണ് ബൈഅത്തിന്റെ യാഥാർത്ഥ്യം. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമന ഉദ്ദേശവും ഇത് തന്നെയാണ്. ബൈഅത്തിന്റെ യാഥാർത്ഥ്യം അറിയേണ്ടത് അനിവാര്യമാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നിർദ്ദേശിച്ച ബൈഅത്തിന്റെ 10 നിബന്ധനകളിൽ ചിന്തിക്കുമ്പോഴാണ്, പിന്നീട് അതിൽ പ്രവർത്തിക്കുമ്പോഴാണ് ബൈഅത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുക. ഞാനിപ്പോൾ ഒരു ഉദാഹരണം നൽകിയിരുന്നു. ആഫ്രിക്കയുടെ വിദൂര ദേശങ്ങളിലുള്ളവർ ബൈഅത്ത് ചെയ്തുകൊണ്ട് സ്വന്തം പ്രദേശങ്ങളിൽ എപ്രകാരമാണ് മാതൃകളായിത്തീരുന്നതെന്നത്. യഥാർത്ഥ മുസ്ലിങ്ങളാകണമെങ്കിൽ അഹമ്മദിയ ജമാഅത്തിൽ അന്വേഷിക്കണമെന്ന് എതിരാളികൾ പോലും പറയാൻ നിർബന്ധിതരായിത്തീരുന്നു. ഈ ഒരു മാതൃകയാണ് നാം സ്ഥാപിക്കേണ്ടത്. നവ അഹമ്മദികളുടെ ഏതാനും ചില മാതൃകകൾ കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിട്ടുള്ള ബൈഅത്തിന്റെ 10 നിബന്ധനകളിൽ ഒന്ന്, ആ മഹാത്മാവുമായുള്ള സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ബന്ധം എല്ലാ ഭൗതിക ബന്ധങ്ങളെക്കാളും സമുന്നതമായിരിക്കണം എന്നതാണ്. ഇന്നും വിദൂര നാടുകളിൽ വസിക്കുന്നവർ ഇത് പ്രകടിപ്പിക്കുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം അവിടെയുള്ളവരിൽ എത്തരത്തിലുള്ള വിശ്വാസ പ്രകടനമാണ് കാണിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നു. റഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബൈഅത്ത് ചെയ്യുന്നവരെല്ലാം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശ്വാസത്തിലും ആത്മാർത്ഥയിലും അസാധാരണമായ നിലയിൽ മുന്നേറുകയാണ്. അവരിൽ ചിലർ കഴിഞ്ഞ വർഷത്തെ കാദിയാൻ ജലസയിലും പങ്കെടുത്തിരുന്നു. മടങ്ങി വന്നതിനുശേഷം അവർ തങ്ങളുടെ പ്രതികരണങ്ങൾ എനിക്ക് എഴുതി അറിയിച്ചിരുന്നു. അതിൽ ഒരു വ്യക്തി എഴുതുന്നു, ഈ പരിശുദ്ധ നാടിനെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങളിൽ വായിച്ചിരുന്നു, ടിവിയിൽ കണ്ടിരുന്നു, എന്നാൽ ഞങ്ങൾ അവിടെ കാലെടുത്തു വെച്ചപ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ അവസ്ഥ ഞങ്ങളിൽ രൂപപ്പെട്ടു. ഇവിടെ ശ്വസിക്കുക വളരെ എളുപ്പമായിരുന്നു. ലോകത്തെയും അതിലുള്ളതിനെയും വിസ്മരിച്ചു പോകുമായിരുന്നു. അവിടെ കണ്ടതും അനുഭവിച്ചതും വാക്കുകളിൽ വിവരിക്കുക അസാധ്യമാകുന്നു. മറ്റൊരു സുഹൃത്ത് എഴുതുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കാദിയാനിൽ പോകുന്നതിനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് അവസാന കാലഘട്ടത്തിലെ മെഹദി അലൈഹി ഇസ്ലാമിന് സലാം എത്തിക്കുന്നതിനുള്ള തൗഫീഖും ലഭിച്ചു. ഞാൻ ആദ്യമായി അഹമ്മദിയ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയുണ്ടായി. കാരണം അവരുടെ ദേശത്ത് പള്ളികളിൽ ബാങ്ക് കൊടുക്കുന്നതിന് അനുവാദമില്ല. അന്നേരം ഞാൻ എന്റെ വസ്തുക്കൾ വേഗത്തിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് വുളുവെടുത്ത് ഇത് മസീഹ് മൗദിന്റെ പള്ളിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് രണ്ട് റക്കാത്ത് നമസ്കാരം അനുഷ്ഠിച്ചു. പിന്നീട് ഒരു അഹമ്മദി സഹോദരൻ ചോദിച്ചു, ഇത് ഇമാം മഹദി അലി ഇസ്ലാമിന്റെ പള്ളിയാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഇത് മസ്ജിദ് ദാറുൽ അൻവാർ ആകുന്നു. അപ്പോൾ ഞാൻ അല്പം നിരാശനായി എന്റെ മറ്റ് സഹോദരന്മാരുടെ അടുക്കിലേക്ക് പോയി അവരോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഏതായാലും സുബൈ നമസ്കാരം ഞങ്ങൾ അതേ പള്ളിയിൽ അനുഷ്ഠിച്ചു. പിന്നീട് ഇമാം മഹദി അലി ഇസ്ലാമിന്റെ മക്ബറയിൽ പോയി ദുആ ചെയ്തു. അന്നേരം എന്റെ ഹൃദയം ദൈവിക സ്തുതിയിൽ ഭരിതമായിരുന്നു. അത് വാക്കുകളിൽ പ്രകടിപ്പിക്കുക അസാധ്യമാണ്. അതിനുശേഷം ഞങ്ങൾ കാദിയാനിലെ എല്ലായിടത്തും ചുറ്റി നടന്നു. ഇമാം മഹദിയുടെ പള്ളി, ബൈത്തുൽ ഫിക്ർ, ബൈത്തു ദുആ, ഇമാം മഹദി അലി ഇസ്ലാം ജനിച്ച വീടും വളർന്നതും നോമ്പനുഷ്ഠിച്ചതുമായ മുറികളും, പിന്നീട് മസ്ജിദ് നൂറിലും പോയി. അവിടെയെല്ലാം ദുആ ചെയ്യുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചു. വിവരിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉടലെടുത്തിരുന്നത്. മനസ്സ് മറിഞ്ഞതുപോലെ തോന്നി. എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പോയി. അതിനാൽ ഞാൻ എന്നെ സൌഭാഗ്യവാനായി പരിഗണിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നവരാണിവർ. കാദിയാനിൽ പോകാൻ അവസരം ലഭിക്കാത്ത ധാരാളം പേരുണ്ട്. എന്നാൽ ആത്മാർത്ഥതയിലും കൂറിലും ഔന്നത്യത്തിലാണിവർ. അവരുടെ കത്തുകൾ എനിക്ക് വരാറുണ്ട്. അതിൽ അവരുടെ ആത്മാർത്ഥതയും കൂറും കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഭൌതിക ആവശ്യങ്ങളെക്കാൾ കൂടുതലായി ആത്മീയതയെക്കുറിച്ചുള്ള ചിന്തകളാണ് അവർക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സിംഗപ്പൂരിൽ പോയപ്പോൾ അവിടെ ഇന്തോനേഷ്യയിൽ നിന്നുള്ള സുഹൃത്തുക്കളെത്തിയിരുന്നു. സാധുക്കളായ അവർ നീണ്ട യാത്ര ചെയ്തായിരുന്നു എത്തിയത്. അവരിൽ ചിലർക്ക് മതിയായ യാത്രാ ചിലവ് പോലും ഉണ്ടായിരുന്നില്ല. തൽഫലമായി അല്പമുണ്ടായിരുന്ന അവരുടെ സ്ഥലവും മറ്റും വിറ്റിട്ടായിരുന്നു സിംഗപ്പൂരിൽ എത്തിച്ചേർന്നത്. ഭൌതിക ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനായിരുന്നില്ല അവരുടെ യാത്ര, മറിച്ച് തങ്ങളുടെ സന്താനങ്ങൾ ദീനിൽ നിലനിൽക്കണം. ഞങ്ങൾ കരസ്ഥമാക്കിയ ആ അനുഗ്രഹം അത് പാഴായി പോകരുത് എന്ന ചിന്തയായിരുന്നു അവർക്ക്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വികാരം ഇത്തരത്തിലുള്ളതായിരുന്നു. ഖിലാഫത്തുമായുള്ള അനുരക്തിയും അസീമിതമായിരുന്നു. കേവലം അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ള സ്നേഹവും സഹോദര്യവുമായിരുന്നു അത്. മറ്റൊരു ഉദാഹരണം സമർപ്പിക്കാം. അത് ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതിന്, സഹോദര്യ ബന്ധം പ്രകടിപ്പിക്കുന്നതിനും മാതൃകയാണ്. ഫ്രാൻസിൽ നിന്നും അമീർ സാബ് എഴുതുന്നു, നവാ അഹമ്മദിയായ അബ്ദുൾ അസീസ് സാബ് കഴിഞ്ഞ 3-4 മാസങ്ങളായി ജോലി അന്വേഷിക്കുകയായിരുന്നു. അതിനിടയിൽ ജൂൺ മാസാവസാനം ജർമ്മനിയിൽ വാർഷിക സമ്മേളനം നടക്കുന്നതാണെന്നും അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അതിൽ ഖലീഫ തിരുമനസും പങ്കെടുക്കുന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ എന്ത് വില കൊടുത്തും ജലസയിൽ പങ്കെടുക്കുന്നതാണെന്നും ഖലീഫത്തുൽ മസീഹുമായി കൂടിക്കാഴ്ച തന്റെ അഭിലാഷമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അവസാനം ജൂൺ 2-ാം തീയതി ജർമ്മനിയിലേക്ക് പോകുന്നത് സംബന്ധിച്ച് അദ്ദേഹവുമായി വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നാണ് ഒരു ജോലി കിട്ടിയത്. തുടക്കത്തിൽ തന്നെ അവധിയെടുക്കുകയാണെങ്കിൽ ആ ജോലി ഇല്ലാതാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഒരു നവഅഹമ്മദിയാണ്. ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ ജോലി കിട്ടുക വളരെ പ്രയാസമാണ്. അധികം പേർ, ലക്ഷക്കണക്കിന് പേർ തൊഴിലരഹിതരാണ്. എന്നിരുന്നിട്ടും അദ്ദേഹം പറഞ്ഞത് എന്തായാലും ജലസസാനയിൽ പങ്കെടുക്കുന്നതാണ്, ജോലി പോകുന്നെങ്കിൽ പോകട്ടെ, ഞാൻ നിശ്ചയമായും ഖലീഫത്തുൽ മസീഹിനെ കാണുന്നതിനായി പോകുന്നതാണ്. അൽഹംദുലില്ലാ, അദ്ദേഹം ജലസയിൽ പങ്കെടുത്തു. നേരിട്ടുള്ള ബയ്യത്തിൽ അദ്ദേഹം പങ്കാളിയാവുകയും ചെയ്തു. മാലിയിൽ നിന്ന് നമ്മുടെ മുബല്ലിഗ് എഴുതുന്നു, ഞങ്ങളുടെ റീജിയനിലെ ഒരു നവ അഹമ്മദി ആദം കോലുബാലി സാഹിബ് ഒരു കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ ഖുദാമുൽ അഹമ്മദിയുടെ മീറ്റിംഗിനായി വിളിപ്പിച്ചു. അതേസമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒരു സുപ്രധാന മീറ്റിംഗും ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ സാധ്യതയുള്ള വിഷയത്തിലായിരുന്നു മീറ്റിംഗ്. എന്നാൽ അത് പരിഗണിക്കാതെ തന്നെ അദ്ദേഹം ജമാഅത്തിന്റെ മീറ്റിംഗിൽ സംബന്ധിച്ചു. ജമാഅത്തിന്റെ മീറ്റിംഗിന് ശേഷം അദ്ദേഹം കമ്പനിയിലെ മീറ്റിംഗിനെത്തിയപ്പോൾ സമയം വളരെ വൈകിയിരുന്നു. കമ്പനിയുടെ ഉടമസ്ഥൻ വളരെ ദേഷ്യപ്പെടും എന്ന് തന്നെ അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ ദീനിന ദുരിയാവിനേക്കാൾ മുൻഗണന നൽകുന്ന ഈ അഹമ്മദ്യത്തിന്റെ സേവകന്റെ മേൽ ദേഷ്യപ്പെടുന്നതിന് പകരം കമ്പനിയുടെ ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ ജോലിയിൽ വളരെ പ്രസന്നത പ്രകടിപ്പിച്ചു. ഉപഹാരമായി അദ്ദേഹത്തിന് ഒരു ബൈക്ക് നൽകുകയും ചെയ്തു. ഈ ഉപഹാരം തനിക്ക് അഹമ്മദ്യത്തിന്റെ അനുഗ്രഹത്താണ് ലഭിച്ചത് എന്നാണ് ഈ നവഅഹമ്മദിയുടെ ദൃഢവിശ്വാസം. അവരുടെ ആത്മാർത്ഥതയാണ് ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണെന്ന പ്രതിജ്ഞ നിറവേറ്റിയത്. അല്ലാഹുവും അവർക്ക് അനുഗ്രഹം നൽകുകയുണ്ടായി. ഇവിടെയും ജലസയിൽ എനിക്ക് ചിലരുമായി കാണാൻ സാധിച്ചു. അതിൽ ഒന്ന് രണ്ടു പേരെ എനിക്കറിയാം, ഫിജിയിലുള്ളവരായിരുന്നു, പുതിയ പുതിയ ജോലി ലഭിച്ചവരായിരുന്നു. എന്നാൽ ജോലിയെല്ലാം ഉപേക്ഷിച്ചാണ് വന്നത്, ജലസയിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ ജോലി കാരണത്താലോ മറ്റു കാരണത്താലോ ജോലിയുടെ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ ജലസയിൽ പങ്കെടുക്കാത്ത ധാരാളം പേരിവിടെയുണ്ട്. അവർക്ക് ജലസയിൽ പങ്കെടുക്കണമായിരുന്നു, അതിനായി വരണമായിരുന്നു. ഇനി ഒരു വിദൂര രാജ്യത്ത് വസിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാർത്ഥതയുടെ ഒരു മാതൃക നോക്കുക. ദീനി വിജ്ഞാനം കരസ്ഥമാക്കുന്നതിനുള്ള അഭിവാജ്ഞ എത്രത്തോളമായിരുന്നു. അള്ളാഹു പിന്നീട് അവരിൽ എത്രത്തിലാണ് അനുഗ്രഹങ്ങൾ വർഷിച്ചത്. ഐവറി കോസ്റ്റിലെ ഉമർ സാഹിബ് പറയുന്നു, അഹമ്മദിയായതിനു ശേഷം അള്ളാഹു എനിക്ക് ദുവാ സ്വീകാര്യതയുടെയും ഇമാം മെഹദി അലൈഹിസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിന്റെയും ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നു. ഓരോ ദിവസവും കാണിച്ചു തന്നുകൊണ്ടിരുന്നു. ഇതാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ നിയോഗോദ്ദേശം, അള്ളാഹുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കുക. പറയുന്നു, തൽഫലമായി എന്റെ വിശ്വാസം ദൃഢതയാർജിച്ചു വന്നു. ഐവറി കോസ്റ്റിലെ ജലസ സമീപസ്ഥമായി. ജലസയിൽ പങ്കെടുക്കുന്നതിനായുള്ള യാത്രാ ചെലവ് കയ്യിലില്ലാത്ത തരത്തിൽ സാമ്പത്തിക നില മോശമായിരുന്നു. ഞാൻ ദുആ ചെയ്തു, അള്ളാഹുവേ, മഹദി സത്യവാനാണ്, എനിക്ക് അദ്ദേഹത്താൽ സ്ഥാപിതമായ ജലസയിൽ പോകേണ്ടതുണ്ട്. ജലസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കുക, ജനങ്ങളുടെ വിശ്വാസം എന്താണെന്ന്. ഓരോരുത്തരും സ്വയം ആത്മപരിശോധന നടത്തുക. അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യത്തിന് അടയാളമായിക്കൊണ്ട് ജലസയിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രാ വിഭവങ്ങൾ ഒരുക്കി തന്നാലും. ഇതായിരുന്നു അദ്ദേഹം ചെയ്ത ദുആ. പറയുന്നു, ഒരു ദിവസം ഒരു അനഹമ്മദി സുഹൃത്ത് ജലസയിൽ പങ്കെടുക്കുന്നതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ ജലസയിൽ പങ്കെടുക്കുന്നതിനായി പോകുന്ന യാത്രാ സംഘത്തിൽ എന്റെ സംഘാടകർക്ക് അദ്ദേഹത്തിന്റെയും എന്റെയും പേര് എഴുതി കൊടുത്തു. ജലസയിൽ പോകുന്നതിന് രണ്ട് ദിവസം മാത്രമാണ് ശേഷിച്ചിരുന്നത്. എന്നാൽ ജലസയിൽ പോകുന്നതിനുള്ള ഒരു സംവിധാനവുമായിരുന്നില്ല, വഴിച്ചെലവ് കയ്യിലില്ലായിരുന്നു. പറയുന്നു, ഞാൻ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനിടയിൽ എനിക്ക് അടുത്തൊരു ഗ്രാമത്തിൽ പോകേണ്ടി വന്നു. അവിടെ ഒരു വ്യക്തി വന്ന് എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ മുതൽ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്റെ കയ്യിൽ 20,000 francs വെച്ചു തന്നു. എന്നിട്ട് ഇത് താങ്കൾക്കുള്ളതാണ് എന്ന് പറയുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ പൈസ നൽകാനായി ചിന്ത ഇട്ടുകൊടുത്തതായിരിക്കാം. പറയുന്നു, ഞാൻ പൈസ വാങ്ങി അള്ളാഹുവിന് നന്ദി പറഞ്ഞു. ആ പൈസയിൽ നിന്ന് 16,000 francs നൽകി രണ്ട് വ്യക്തികൾക്കുള്ള യാത്രാ ചെലവ് നൽകി. ബാക്കി 4,000 കയ്യിൽ മറ്റു ചെലവിന് വേണ്ടി വെക്കുകയും ചെയ്തു. നിശ്ചയമായും അള്ളാഹുവിന്റെ കാരുണ്യം അവരുടെ വിശ്വാസത്തിന്റെ വർദ്ധനവിന് കാരണമായി തീരുന്നു. അത് അദ്ദേഹം കത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഭയത്തിന് ശേഷമുണ്ടായ പരിവർത്തനം ഭൌതിക ലോകത്തിനു പകരമായി അള്ളാഹുവിലേക്ക് തിരിയുന്നതിന് അവരെ പ്രേരിപ്പിച്ചു. ഏതെങ്കിലും മനുഷ്യന്റെ അടുത്തേക്കല്ല പോയത്, മറിച്ച് അള്ളാഹു സംവിധാനം ഒരുക്കിത്തരുന്നതാണെന്ന വിശ്വാസത്താൽ ദുആയിൽ മുഴുകുകയാണ് ചെയ്തത്. അള്ളാഹു ദുആ സ്വീകരിക്കുകയും ചെയ്തു, അവരുടെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്തു. വിശ്വാസത്താൽ ഭരിതരായ ഇവരുടെ ഇത്തരത്തിലുള്ള ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് സംശയങ്ങൾ സംജാതമാക്കുക? അതായത് നൌദു ബില്ലാ അഹമ്മദിയത്ത് വ്യാജ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ യാതൊരു അസ്തിത്വമില്ല എന്നെല്ലാം. നിശ്ചയമായും ഇവർ വിശ്വാസ ദൃഢത കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം ഇവർ തങ്ങളുടെ തലമുറകളോട് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തിലും പുരോഗതി ഉണ്ടാകുന്നതാണ്.
പാക് തോ ദുനിയാ പേദാ കരോ
ഹദ്രത്ത് മസീഹി മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അഹമ്മദികൾ ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാക്കിയെടുക്കുക, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളെ പ്രാവർത്തികമാക്കുക. അപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിലവാരം മനസ്സിലാവുക. ഇനി യൂറോപ്പിൽ വസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സംഭവം കേൾപ്പിക്കാം. എങ്ങനെയാണ് അള്ളാഹു അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിൽ വിജയം നൽകിയതെന്നും അനുഗ്രഹങ്ങൾ നൽകിയതെന്നും നോക്കുക. സ്വിറ്റ്സർലാൻഡിലെ മുബല്ലിഗിൻ ചാർജ് ചെയ്തിരുന്നു, ജമാഅത്തിലുള്ള ഒരു പെൺകുട്ടി പ്രൊഫഷണൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയായിരുന്നു. അവർക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം കോളേജിൽ പോവുകയും മൂന്ന് ദിവസം ഒരു കമ്പനിയിൽ ജോലി പഠിക്കണമായിരുന്നു. ആ കമ്പനിയിൽ പ്രസ്തുത പെൺകുട്ടി മാത്രമായിരുന്നു മുസ്ലിമായിട്ടുണ്ടായിരുന്നത്. കമ്പനിയിൽ നമസ്കരിക്കുന്നതിനുള്ള സംവിധാനവും തയ്യാറാക്കിയിരുന്നു. ആ പെൺകുട്ടി കമ്പനിയിൽ ചേർന്നതിന് ശേഷം, കോഴ്സ് തുടങ്ങിയ ശേഷം, അവിചാരിതമായി ആ കമ്പനിക്ക് അധിക ലാഭം ലഭിക്കാൻ തുടങ്ങി. കമ്പനിക്ക് പുതിയ ഉപഭോക്താക്കൾ ലഭിക്കാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ കമ്പനിക്ക് പുതിയ രണ്ട് കെട്ടിടങ്ങളും പുതിയ ജോലിക്കാരെയും വാടകയ്ക്കെടുക്കേണ്ടി വന്നു. പെൺകുട്ടി പോയിരുന്ന സ്കൂളിൽ സ്പോർട്സിന്റെ ഒരു പീരീഡുണ്ടായിരുന്നു, നീന്തൽ സ്പോർട്സിന്റെ ഭാഗവുമായിരുന്നു. ഈ പെൺകുട്ടിയോട് സ്പോർട്സ് പീരീഡിൽ നീന്തലിൽ ഭാഗവാക്കാകാൻ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ആൺകുട്ടികളോടൊപ്പം നീന്തുന്നതിനെ ആ പെൺകുട്ടി വിരോധിച്ചു. പ്രത്യേകമായി തന്നെയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എന്ന് പറഞ്ഞു. സ്കൂൾ അധികൃതരിൽ നിന്ന് സമ്മർദ്ദമേറി വന്നു. എന്നാൽ പെൺകുട്ടി അതിനെ വിരോധിക്കുകയാണ് ചെയ്തത്. സ്കൂൾ അധികൃതർ കമ്പനിയിലേക്ക് പരാതി അയച്ചു. കമ്പനിയുടെ നടത്തിപ്പുകാർ പറഞ്ഞു, നീന്തൽ പഠിത്തത്തിന്റെ ഭാഗമാണ്, അതിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതാണ്. എന്നാൽ പെൺകുട്ടി തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. എന്തു വന്നാലും ആൺകുട്ടികളോടൊപ്പം നീന്തുന്നതല്ല എന്ന് പറഞ്ഞു. എന്തായാലും സമ്മർദ്ദമേറി വന്നപ്പോൾ ആ പെൺകുട്ടി സ്വയം തനിക്ക് കോഴ്സ് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല എന്ന് കമ്പനിയിലേക്ക് എഴുതി അറിയിച്ചു. തുടർന്ന് കമ്പനിയെ വിട്ടുകൊണ്ട് പാരലൽ കോളേജിൽ പ്രവേശനം നേടി. ആ പെൺകുട്ടി കമ്പനിയെ ഉപേക്ഷിച്ചപ്പോൾ അള്ളാഹു അസാധാരണമായ ശക്തിപ്രഭാവം കാണിച്ചുകൊടുത്തു. ആ കമ്പനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ലാഭം നഷ്ടത്തിലേക്ക് കൂപ്പൂത്തി. പതുക്കെ പതുക്കെ ജോലിയും ഇല്ലാതായിക്കൊണ്ടിരുന്നു. തൽഫലമായി ആളുകളെ പിരിച്ചുവിടേണ്ടി വന്നു. അവസാനം ഈ നഷ്ടത്തിന്റെ കാരണങ്ങൾ പഠിക്കുന്നതിനായി മീറ്റിംഗ് വിളിച്ചു ചേർത്തപ്പോൾ ഒരു അഹമ്മദി പരസ്യമായി പറഞ്ഞത്, ഒരു നിഷ്കളങ്കയുടെ ശവപ്രാർത്ഥന ഏറ്റിരിക്കുന്നു എന്നതാണ്. ആ കമ്പനിയിലെ ഒരാൾ ആ കുട്ടിയോട് കത്തിലൂടെ അറിയിച്ചത് ഇങ്ങനെ എഴുതുകയുണ്ടായി, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയെ ഉപേക്ഷിച്ചപ്പോൾ ഏതാനും ദിവസം വരെ നിങ്ങൾ ഈ കമ്പനിയുടെ ചർച്ച വിഷയമായിരുന്നു. പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ചർച്ച പരാമർശ വിധേയമായിട്ടില്ല. എന്നാൽ ഏതോ ഒരു അഹമ്മദി നമ്മുടെ കമ്പനിക്ക് ഒരു നിഷ്കളങ്കയുടെ ശാപപ്രാർത്ഥന ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞതു മുതൽ നിങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് അനീതി കാണിക്കപ്പെട്ട നിഷ്കളങ്ക നിങ്ങളാണെന്നാണ്. ആ കുട്ടിയെ നിത്യവും വിഷമിപ്പിച്ചിരുന്ന മാനേജരായിരുന്ന സ്ത്രീയെ പിരിച്ചുവിട്ടു. എന്നാൽ ഈ കുട്ടി കോളേജിൽ നല്ല നിലയിൽ പഠിക്കുകയും പ്രൈവറ്റ് കോളേജിൽ നല്ല നിലയിൽ പഠിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കി കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു. ആ കുട്ടി അള്ളാഹുവിന്റെ തൃപ്തിക്കാണ് മുൻഗണന നൽകിയത്. അവളുടെ ഭൌതിക ആഗ്രഹങ്ങൾ എല്ലാം തന്നെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്തു. നമ്മുടെ പെൺകുട്ടികൾക്കും ഇതിലൊരു പാഠമുണ്ട്. ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുക, ദൈവപ്രീതിക്ക് മുൻഗണന നൽകുക, അപ്പോൾ അള്ളാഹു കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയുള്ള എല്ലാം സ്വായത്തമാക്കേണ്ടത് അനിവാര്യമല്ല. എന്ത് പറഞ്ഞാലും മനസ്സിലാക്കേണ്ടതില്ല. അവരിലുള്ള നന്മകളെ സ്വായത്തമാക്കുക, അവരിലുള്ള തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതുമാണ്. നീന്തുന്നത് പെൺകുട്ടികൾക്ക് നിഷിദ്ധമല്ല, നീന്തേണ്ടതാണ്. എന്നാൽ പെൺകുട്ടികൾ പെൺകുട്ടികളോടൊത്ത് നീന്തുക. എല്ലാവർക്കും നീന്തൽ അറിഞ്ഞിരിക്കേണ്ടതാണ്, അത് നല്ലൊരു കാര്യമാണ്. ഇക്കാലത്ത് പെൺകുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിൽ ഊന്നൽ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പിതാമഹി പറയുന്നു, അക്കാലത്ത് സ്വിമ്മിംഗ് പൂളൊന്നും ഉണ്ടായിരുന്നില്ല, നദികളിൽ പോയായിരുന്നു നീന്തിയിരുന്നത്. അവർ വളരെ നല്ലൊരു നീന്തൽകാരിയുമായിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണിത്. ചുരുക്കത്തിൽ നമ്മുടെ സ്ത്രീകളും നീന്താറുണ്ട്. നീന്തൽ പഠിക്കേണ്ടതാണ്, നീന്തേണ്ടതാണ്. എന്നാൽ സംഘാടകരുമായി ചേർന്നുകൊണ്ട് പെൺകുട്ടികൾക്കുള്ള സമയത്ത് പെൺകുട്ടികൾ മാത്രം നീന്തുന്ന സംവിധാനം ചെയ്യേണ്ടതാണ്. അത് സംഭവ്യവുമാണ്. യൂറോപ്പിൽ പലയിടങ്ങളിലും അതിനായി പരിശ്രമിച്ചപ്പോൾ വിജയം ലഭിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഹൈക്കോടതിയിലെ ജഡ്ജിയായ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സയ്യിദ് കോഫൂ സാഹിബ് എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം അപ്പീൽ കോർട്ട് ജഡ്ജിയായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ഖാന ബാർ അസോസിയേഷൻ സാനിറ്റേഷൻ പാസ് ചെയ്തുകൊണ്ട് എഴുതുകയുണ്ടായി, നിങ്ങൾ ഒരു മനുഷ്യൻ തന്നെയാണെങ്കിലും യാതൊരു വിധത്തിലുള്ള അഴിമതിയും ചെയ്തിട്ടില്ല. മനുഷ്യനിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. തീരുമാനം കൽപ്പിച്ചതിനു ശേഷം താങ്കൾ നന്ദി സൂചകമായ ഉപഹാരം പോലും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. താങ്കളുടെ വ്യക്തിത്വത്തിൽ അഴിമതിയുടെ ലാഞ്ചന അല്പം പോലും കാണപ്പെടുന്നില്ല. ഖാന ബാർ അസോസിയേഷൻ താങ്കളെ സത്യസന്ധനും പരിശ്രമശാലിയും അഴിമതിരഹിത ജഡ്ജിയുമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നതിനു ശേഷം അതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നവർക്കുണ്ടാകുന്ന പരിവർത്തനമാണിത്. പാകിസ്ഥാനിലെ ജഡ്ജിമാരെ നോക്കുക, തീരുമാനം കൽപ്പിച്ചതിനു ശേഷം മൗലവിമാരെ ഭയപ്പെട്ടുകൊണ്ട് തീരുമാനം മാറ്റുന്നു. പല കേസുകളിലും ജമാഅത്തിന് അനുകൂലമായി മർദ്ദിതരുടെ അവകാശം നേടിയെടുക്കുന്നതിനായി വിധി കൽപ്പിക്കപ്പെടുകയുണ്ടായി. എന്നാൽ പിന്നീട് അതിനെ ഹൈക്കോടതിയോ സുപ്രീംകോടതിയോ തിരുത്തുന്നു. ചുരുക്കത്തിൽ ഈ ബഹുമതിയും ഇന്ന് ജമാഅത്തെ അഹമ്മദിയക്ക് മാത്രമാണുള്ളത്. ഓരോ അഹമ്മദിയും ഈ ബഹുമതി കരസ്ഥമാക്കുവാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബൈഅത്ത് നിബന്ധനകളിലുള്ള ഒന്ന്, അള്ളാഹുവിനാൽ നൽകപ്പെട്ടിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യകുലത്തിന് പ്രയോജനമെത്തിക്കും എന്നുള്ളതാണ്. അന്യരിൽ നിന്നും അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രകടനം എപ്രകാരമാണ് ഉണ്ടാകുന്നത് എന്നതിന് ഞാനൊരു ഉദാഹരണം സമർപ്പിക്കുകയാണ്. അഹമ്മദിയ ജമാഅത്ത് സറാലിയൂണിന്റെ 52nd ജൽസ സാലാനയിലെ തന്റെ പ്രഭാഷണത്തിൽ സറാലിയൂണിൻ രാഷ്ട്രപതി പറഞ്ഞു, ജമാഅത്ത് അഹമ്മദിയായുടെ മാത്രമല്ല നമ്മുടെ സമുദായത്തിന്റെ തന്നെ ഒരു സുപ്രധാന പരിപാടിയിൽ പങ്കാളിയായിരിക്കുന്നു എന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാനിവിടെ വന്നത് അഹമ്മദിയ ജമാഅത്തിന്റെ രാഷ്ട്രത്തിനും സമുദായത്തിനും വേണ്ടിയുള്ള പുരോഗതിക്ക് വേണ്ടിയുള്ള സേവനത്തെ വിലമതിക്കുന്നതിനും ആശംസകൾ അർപ്പിക്കുന്നതിനുമായിട്ടാണ്. ഒരു രാഷ്ട്രപതി എന്ന നിലയിൽ അഹമ്മദിയ ജമാഅത്തിനെ സർക്കാരും ജനങ്ങളും എത്രത്തോളം ആദരിക്കുന്നു എന്നും പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അഹമ്മദിയ ജമാഅത്തിന്റെ മുദ്രാവാക്യം ലവ് ഫോർ ആൾ ഹേറ്റഡ് ഫോർ നൺ എന്നതാണ്. വർഷങ്ങളായി ജമാഅത്ത് ഇത് നാവുകൊണ്ട് ഉരുടുക മാത്രമല്ല, മറിച്ച് ഇതിന്റെ പ്രവർത്തന രൂപവും കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജനങ്ങളെ അറിവിന്റെ ആഭരണത്താൽ വിഭൂഷിതരാക്കുന്നതിനായി രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും സ്കൂളുകൾ തുറന്നിട്ടുള്ളത്. മതവർഗഭേദമന്യേ ഞങ്ങളുടെ ജനങ്ങൾ ജമാഅത്തിന്റെ സ്കൂളുകളിൽ നിന്ന് പ്രയോജനം കരസ്ഥമാക്കുന്നു. ഹേറ്റഡ് ഫോർ നൺ എന്നതിന്റെ പ്രായോഗിക രൂപമായി ജനങ്ങളുടെ ശാരീരിക ക്ഷേമത്തിനായി ആശുപത്രികൾ തുറന്നിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ജനങ്ങളും യാതൊരു വ്യതിരിക്തതയുമില്ലാതെ ആശുപത്രികളിൽ നിന്ന് ഫലമെടുക്കുന്നു. ഇത് ജമാഅത്തിന്റെ വിശാലമായ ശുഭാപ്തി വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. നാം എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിലനിൽക്കേണ്ടതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ലക്ഷ്യങ്ങളിൽ നിങ്ങളെ സഹായിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ രാഷ്ട്രപതി എന്ന നിലയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ സേവനത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ അമൂല്യമായ സേവനത്തിൽ രാജ്യവും ജനങ്ങളും സന്തോഷിക്കുന്നു. ഞങ്ങൾ അഹമ്മദിയ ജമാഅത്തിനോട് കൃതജ്ഞതയുള്ളവരാണ്. അറേബ്യയിൽ നിന്ന് ധനികരാരും വന്നില്ല. എന്നാൽ ജമാഅത്തിന്റെ ഈ പ്രഭാവവും പ്രതാപവും വളരുന്നതായി കണ്ടിട്ട് ചില രാഷ്ട്രപ്രതിനിധികൾ അവിടെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കായി സ്കൂളുകളും കോളേജുകളും തുറക്കുന്നതാണ് എന്ന് പറയുന്നുമുണ്ട്. ഏതായാലും അള്ളാഹു അവരുടെ നീതിയുടെ കണ്ണുകൾ തുറക്കട്ടെ, ആരോടും അനീതി പ്രവർത്തിക്കാതിരിക്കട്ടെ. ഇനി അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതിലേക്ക് ഉള്ള ചായ്വിനെ സംബന്ധിച്ചുള്ള അന്യരുടെ വെളിപ്പെടുത്തൽ ഇപ്രകാരമാണ്. സെറാലൂണിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻ ചെയർമാൻ 52nd സെറാലൂൺ ജൽസ സാലാനയിൽ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ പ്രഭാഷണത്തിൽ പറയുന്നു, ഞാൻ യു കെ ജൽസ സാലാനയിലും പലതവണ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ ഉന്നത ഗുണങ്ങളെയും ഇസ്ലാമിക അധ്യാപനങ്ങളിലുള്ള പ്രതിബദ്ധതയെയും കുറിച്ചുള്ള അറിവെനിക്കുണ്ട്. അതിൽ നിന്നും ഞാൻ അനുമാനിക്കുന്നത് ഇസ്ലാമിന്റെ ഭാവി അഹമ്മദ് ജമാഅത്തിലൂടെ പ്രകാശിതമാകുമെന്ന് തന്നെയാണ്. അതിന് തെളിവ് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പറയുന്നു, ഞാൻ പറയുകയാണ്, അഥവാ നമുക്ക് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും ജമാഅത്തിന്റെ പുരോഗതിയെയും അധ്യാപനങ്ങളെയും സംബന്ധിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളെ പ്രകടിപ്പിക്കാതിരിക്കേണ്ടതാണ്. ഈ ജലസയുടെ തീമിനെയും ജലസ ഹാളിൽ പതിച്ചിട്ടുള്ള പോസ്റ്ററുകളിലേക്കും നോക്കിയാൽ അതിലെ വാക്യങ്ങളെന്ന് മനസ്സിലാകുന്നത്, അഥവാ ആരെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അഹമ്മദിയ ജമാഅത്തിലെ അംഗങ്ങളാണെന്നുള്ളതാണ്. ഇസ്ലാമിന്റെ പ്രകാശമായ ഭാവി അഹമ്മദിയ ജമാഅത്തിന്റെ കയ്യിലാണെന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ ഈ ജലസയിൽ പങ്കെടുക്കുന്ന ആർക്കും തന്നെ സാധിക്കില്ല എന്നത് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ സൌന്ദര്യം ഇതാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതും. അതായത് യഥാർത്ഥ ഇസ്ലാമും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുരക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പിൻപറ്റുന്നതിനുള്ള പരിശ്രമവും അഹമ്മദികളാണ് ചെയ്യുന്നത് എന്ന് അന്യരും അംഗീകരിക്കണം. സ്പെയിനിൽ നിന്ന് ആയിഷ ബോത്തർസ സായിബ പറയുന്നു, അവരെനിക്ക് കത്തെഴുതി, ഞാൻ എന്റെ അഹമ്മദി ഭർത്താവുമൊത്ത് ഭർതൃവീട്ടിലാണ് താമസിക്കുന്നത്. അവരെല്ലാവരും അനഹമ്മദികളാണ്. എല്ലാവരും ഇരുന്ന് പരസ്പരം പരദൂഷണം പറയുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. അക്കൂട്ടത്തിൽ ഇരിക്കാൻ തന്നെ ഞാൻ ഇഷ്ടപ്പെടാറില്ല. അതുപോലെ ബൈഅത്ത് ചെയ്തത് മുതൽ ഞാൻ പുരുഷന്മാരുമായി ഹസ്തദാനം ചെയ്യുന്നത് ഉപേക്ഷിച്ചു, അന്യ പുരുഷന്മാരുടെ സദസ്സിൽ ഇരിക്കുന്നതും ഉപേക്ഷിച്ചു. ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നോട് മോശമായി പെരുമാറുന്നു. ഹദീസ് മനസ്സിലാക്കി തരുന്നത് പുരുഷന്മാരുമായി ഹസ്തദാനം ചെയ്യുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഈ അവസ്ഥയിൽ വളരെ സഹനത്തോടുകൂടി കഴിച്ചുകൂട്ടുകയാണ്. ദുആ ചെയ്യുക, അള്ളാഹു ഞങ്ങൾക്ക് മറ്റൊരു വീട് ഒരുക്കിത്തരികയും അവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി കാലത്തിന്റെ ഇമാമിന്റെ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള സൌകര്യം ഒരുക്കിത്തരുന്നതിനായി. ഈ ഒരു പരിവർത്തനമാണ് അവരിൽ സംജാതമാകുന്നത്. ഒരു അഹമ്മദി പെൺകുട്ടിക്ക് പുരുഷന്മാരുടെ ചിലപ്പോൾ സലാം പറയേണ്ടി വരുന്നു എന്നതിൽ യാതൊരു തരത്തിലുള്ള കോംപ്ലക്സും ഉണ്ടാകേണ്ടത് ആവശ്യമില്ല. സലാം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. പുരുഷന്മാരുമായി ഹസ്തദാനം ചെയ്യുന്നത് വിലക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാലിക്കേണ്ടതാണ്. പുരുഷന്മാരും സ്ത്രീകളുമായി ഹസ്തദാനം ചെയ്യാതിരിക്കുവാനായി ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്വരുക്കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ നിസ്സാരമായി തോന്നുന്ന കൽപ്പനയെപ്പോലും പാലിക്കുവാനായി ശ്രമിക്കേണ്ടതാണ്. മറ്റൊരു വ്യക്തി എഴുതുന്നു, മറ്റൊരു വ്യക്തി എഴുതുന്നു, ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു, ജമാഅത്ത് അഹമ്മദിയ ചിറ്റ്യാലയിൽ അനഹമ്മദി പണ്ഡിതന്മാരും ഏതാനും അക്രമികളായ ആളുകളും മിഷൻ ഹൌസിനെ ആക്രമിച്ചു. ഗോദാവരിയിലെ മുബല്ലിഗാണ് എഴുതുന്നത്. അവർ പള്ളിയെ ആക്രമിച്ചുകൊണ്ട് കൈവശപ്പെടുത്തി. അഹമ്മദിയ ജമാഅത്തായിരുന്നു ആ പള്ളിയെ സജീവമാക്കിയത്. അവർ പറഞ്ഞു, ഈ പള്ളിയിലുള്ള ഇമാമത്ത് ഞങ്ങളാണ് നിർവഹിക്കുക, വേണമെങ്കിൽ നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ അള്ളാഹു ആളുകളിൽ ജമാഅത്തിനോടുള്ള ആകർഷണം എത്രത്തോളം വിട്ടിട്ടുണ്ടെന്നാൽ എത്ര വികാരമാണ് നിറച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ആരും തന്നെ അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നതിനെ വിരോധിച്ചു. അങ്ങനെ അവർ അഹമ്മദിൽ തന്നെ ഉറച്ചു നിൽക്കുകയുണ്ടായി. ദീനിനോടുള്ള വികാരാവേശത്തിന്റെ ഒരു ഉദാഹരണമാണിത്. കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കാത്തവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമനുസരിച്ച് അള്ളാഹുവിനാൽ നിയോഗിതനായ ഇമാമിൽ വിശ്വസിക്കാത്തവരുടെ പിന്നിൽ എപ്രകാരമാണ് നമസ്കരിക്കുക? കാലഘട്ടത്തിന്റെ ഇമാമിനെ നിഷേധിക്കുന്നയാളെ എങ്ങനെയാണ് ഞങ്ങൾ ഇമാമാക്കുക? ഞങ്ങൾക്ക് ദാസരയല്ല, മറിച്ച് അള്ളാഹുവിനെയാണ് പ്രതിപ്പെടുത്തേണ്ടത്. ഇത് സംബന്ധമായും സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ബയ്യത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയും തങ്ങളിൽ ഒരു പരിശുദ്ധ പരിവർത്തനം ഉണ്ടാക്കിയവരും അതിനായി പരിശ്രമിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു ബയ്യത്തിന്റെ കടമ നിർവഹിക്കുന്നവരാക്കി മാറ്റട്ടെ. നമ്മെ അല്ലാഹുവുമായി അടുപ്പിക്കുന്നതിനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്ന വേദന മനസ്സിലാക്കുന്നവരായി നമ്മെ മാറ്റട്ടെ. ആ മഹാത്മാവ് പറയുന്നു, ഇക്കാര്യങ്ങളെ ആരുടെയെങ്കിലും ഹൃദയങ്ങളിലേക്ക് എത്തിക്കൂ എന്നത് എന്റെ ജോലിയല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. എന്റെ വാക്കുകളെ ഏതെങ്കിലും ഉപകരണം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുവാനും സാധിക്കില്ല എന്നും എനിക്കറിയാം. വീണ്ടും പറയുന്നു, സ്നേഹത്തിലും ആത്മാർത്ഥതയിലും പുരോഗതി കൈവരിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്നാൽ ചില സമയത്ത് പഴയ ശീലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ബലഹീനത കാരണത്താൽ ഭൌതിക കാര്യങ്ങളിൽ മുഴുകുന്നത് കാരണം സമുദ്ധാരണത്തിൽ അശ്രദ്ധ കാണിക്കുന്നു, ദീനിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നു. പറയുന്നു, സ്നേഹത്തിലും ആത്മാർത്ഥയിലും പുരോഗതി കൈവരിച്ചിരിക്കാം, എന്നാൽ ചില ബലഹീനതകൾ വെളിപ്പെടുന്നു. ആ ബലഹീനതകളെയും ദൂരീകരിക്കാനായി ശ്രമിക്കേണ്ടതാണ്. പറയുന്നു, നാം പറയുന്നതിന്റെ അർത്ഥം ദീനിന്റെ മുന്നിൽ ഭൌതിക കാര്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാത്ത തരത്തിലുള്ള തികച്ചും പരിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുക, ദൈവത്തിൽ നിന്ന് ദൂരപ്പെടുന്നതിന് കാരണമായി തീരുന്ന നാനാതരത്തിലുള്ള അലസതകളിൽ നിന്ന് അകലുക. ഈ അവസ്ഥ സംജാതമാകാത്തതുവരെയുള്ള അവസ്ഥ ഗുരുതരമായിരിക്കും, സംതൃപ്തികർഹമായിരിക്കുകയുമില്ല. അതിനാൽ പ്രത്യേകിച്ച് നമുക്ക് ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ അവസ്ഥകളെ അല്ലാഹുവിന്റെ പ്രീതിക്കനുഗുണമായ നിലയിൽ ആക്കി തീർക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.